ഭിന്നാഭിപ്രായമുണ്ടായാൽ നമ്മുടെ പ്രാഥമികമായ ചുമതല സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തോടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ തള്ളിക്കളയുവാൻ പറയുന്ന ഒരു വ്യവസ്ഥിതി എവിടെയെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ജീവൻ കൊടുക്കേണ്ടി വന്നാലും അതിനുവേണ്ടി നാം പോരാടണം.
ട്രാൻസ്വേൾ റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
താങ്കൾ പൌരനായിരിക്കുന്ന ഈ രാജ്യത്തെ ഒരു ഉത്തമ പൌരനാകുന്നു താങ്കളെന്ന് ഉറപ്പായി പറയുവാൻ സാധിക്കുമോ? പലരും ചിന്തിക്കുന്നത് അതിന്റെ ആവശ്യമില്ല എന്നത്രേ. ഒരു ദൈവപൈതലിന് ഈ ലോകത്തിൽ താൻ പൌരനായിരിക്കുന്ന രാജ്യത്തോടുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്നാകുന്നു താങ്കൾ ചിന്തിക്കുന്നതില്ലേ? നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നതുകൊണ്ട് മാത്രമാണോ നാം അവ അനുസരിക്കേണ്ടത്? നമ്മുടെ പൌരത്വം സ്വർഗത്തിലായതിനാൽ ഇവിടെയുള്ളതിനെ തള്ളിക്കളയാം എന്നാണോ? ഇതിനെ അത്ര കാര്യമാക്കേണ്ടതില്ല എന്ന ചിന്ത? അതോ വലിയ വില കൊടുക്കാതെ അങ്ങനങ്ങ് പോകുക എന്നതാണോ താങ്കളുടെ ചിന്ത? ഈ അധികാരസ്ഥാനങ്ങളിലൊക്കെ കയറിപ്പറ്റുന്നത് തെറ്റാണോ? ഇതും വലിയൊരു ചിന്തയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് നിന്ന് വിജയിച്ച് ഒരു മന്ത്രിയാകുക, രാഷ്ട്രീയം വേറെ, അധികാരസ്ഥാനങ്ങളിൽ എത്തുന്നത് വേറെ. പലരും ഇതിനോട് കാണിക്കുന്ന മനോഭാവം വളരെ അവഗണനാ മനോഭാവം തന്നെയാണ്. ആരോ ചിലരൊക്കെ തെറ്റിയതുകൊണ്ട് തെറ്റാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ചിന്തിച്ച് അതുപോലുള്ള സാഹചര്യങ്ങളെ ദുഷ്ടതയായി കാണുന്ന അനേകരുണ്ട്. പോട്ടെ, ഇതിനെല്ലാമുള്ള മറുപടി എന്താണ് എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. റോമലേഖനം 12 അധ്യായമാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. അതിൽ മുഴുവൻ ബന്ധങ്ങളെക്കുറിച്ചാണ് നാം കണ്ടത്. ആദ്യം ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒരു വ്യക്തിക്ക്, ഒരു ദൈവപൈതലിന് ദൈവവുമായുള്ള ബന്ധം. നാം അത് ചിന്തിച്ചപ്പോൾ പൗലോസ് പറയുകയാണ് നാം മുഴുവനായും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് 12 അധ്യായം ആരംഭിച്ചത്. ഓർക്കണം, 12 അധ്യായം തന്നെ ഈ റോമലേഖനത്തിന്റെ പ്രാവർത്തിക വശത്തെ കാണിക്കുന്നതാണ്. അതിനു മുൻപ് ഉപദേശപരമായ കാര്യങ്ങളാണ് പ്രധാനമായും 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടത്. 12 മുതലുള്ള അധ്യായങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാവർത്തിക തലത്തെക്കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും പൗലോസ് പറയുന്നതാണ് നാം കാണുന്നത്. അതിൽ ഒന്നാമതായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം എന്ന് കണ്ടു. തുടർന്ന് ആത്മാവിന്റെ വരങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. വളരെ പ്രാവർത്തികമായ വലിയ ചിന്തകൾ. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം നാം നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മീക വരങ്ങളെ പ്രാവർത്തികമാക്കണമെന്ന് നാം കണ്ടു. അവിടെ നാം കണ്ടത് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു ദൈവവേദതലായി തീർന്നിട്ടുള്ള എല്ലാ വ്യക്തിക്കും, അതെ, അവിടുത്തെ സഭയുടെ അംഗങ്ങളായി തീർന്നിട്ടുള്ള എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ഓരോ പ്രത്യേക വരം ദൈവം നൽകിയിട്ടുണ്ട് എന്ന് നാം കണ്ടു. ആ വരം എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമതായി നാം 12 അധ്യായത്തിൽ ചിന്തിച്ചത്. ആ വരം മറ്റുള്ളവർക്ക് പ്രയോജനകരമാണെന്നും അഥവാ സഭയുടെ വളർച്ചയ്ക്കായി നാം ഉപയോഗിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. വീണ്ടും ഇന്ന് ആത്മാവിന്റെ വരങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങൾക്ക് തോന്നിയതുപോലെയും ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ വളരെ ശ്രദ്ധയോടെ ദൈവം തന്നിട്ടുള്ള വരങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് നാം കാണുകയുണ്ടായി. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചു എന്ന് വിശ്വസിക്കട്ടെ. മൂന്നാമതായി നാം കണ്ടത് ഒരു വിശ്വാസിക്ക് മറ്റ് വിശ്വാസികളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അവിടെ നാം കണ്ടു സ്നേഹം നിർവ്യാജമായിരിക്കണം. നാം മറ്റുള്ളവരോട് ചെയ്യേണ്ടത് എപ്രകാരം അവരെ സ്നേഹിക്കാം, ക്രിസ്തീയ സ്നേഹം, അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ. സ്നേഹിക്കുക, എത്രത്തോളം സ്നേഹിക്കണം? കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും കൊടുക്കുവാൻ തയ്യാറായി നാം മുൻപോട്ടു പോയാൽ മറ്റ് വിശ്വാസികളുമായുള്ള നമ്മുടെ ബന്ധം സുഗമമായിരിക്കും. പലപ്പോഴും നാം കുലം നോക്കിയും മുഖം നോക്കിയും സഭ നോക്കിയും സമൂഹം നോക്കിയുമൊക്കെ മറ്റുള്ളവരോട് വർത്തിക്കാറുണ്ട്. അങ്ങനെയല്ല, സ്നേഹം നിർവ്യാജമായിരിക്കണം. അതിനകത്തൊരു കപടവും ഉണ്ടാകുവാൻ പാടില്ല. ഒടുവിലായി നാം 12 അധ്യായത്തിൽ കണ്ടത് നമുക്ക് അവിശ്വാസികളോടുള്ള ബന്ധമാണ്. ഒരു ദൈവവൈതലിന് അവിശ്വാസികളോടുള്ള ബന്ധം നന്മ ചെയ്യണം എന്നുള്ളതാണ്. തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. കഴിയുമെങ്കിൽ ആവോളം എല്ലാവരോടും സമാധാനമായിരിക്കുവാൻ പൗലോസ് നമ്മെ ഉപദേശിച്ചതായി നാം കണ്ടു. എത്ര മനോഹരമായ ഒരധ്യായം! നമ്മുടെയൊക്കെ പ്രശ്നം ബന്ധങ്ങളാണല്ലോ. ബന്ധങ്ങളിലുള്ള ഉലച്ചിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഉലച്ചു കളയുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇനിയും 13 അധ്യായത്തിലും പ്രധാനപ്പെട്ട ചിന്ത ബന്ധങ്ങളാണ്. അതാണ് നാം ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത്. ഭരണാധികാരികളോടും അയൽക്കാരോടുമുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ 13 അധ്യായത്തിലും ദൈവമക്കളുടെ ശുശ്രൂഷയെക്കുറിച്ച്, സേവനത്തെക്കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക് സ്വർഗീയ പൌരത്വമുണ്ട് എന്നും, എന്നാൽ അവൻ ഇവിടെ ഭൂമിയിലും ഒരു പൌരനാണെന്നും, അങ്ങനെ അവന് രണ്ട് വിധമായ ചുമതലകളുണ്ട് എന്നും നാം കാണുന്നത് അത്രേ. ഇവ രണ്ടും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നമ്മുടെ പ്രാഥമികമായ ചുമതല സ്വർഗത്തിലെ നമ്മുടെ കർത്താവിനോടുള്ളതാണ്. മനസ്സിലായല്ലോ. ഇവിടെയുള്ള നമ്മുടെ രണ്ടുവിധ ചുമതലകളിൽ ഒരു ഭിന്നാഭിപ്രായമുണ്ടായാൽ നമ്മുടെ പ്രാഥമികമായ ചുമതല സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തോടാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ തള്ളിക്കളയുവാൻ പറയുന്ന ഒരു വ്യവസ്ഥിതി എവിടെയെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ജീവൻ കൊടുക്കേണ്ടി വന്നാലും അതിനുവേണ്ടി നാം പോരാടണം. മാനുഷികമായ അതേ ഭരണതന്ത്രത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവന്റെ ശത്രുക്കൾ യേശുവിനോട് കൈസറിന് കരൻ കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ച കാര്യം താങ്കൾ ഓർക്കുന്നുവല്ലോ. അക്കാലത്ത് റോമൻ ഭരണകൂടമായിരുന്നു പലസ്തീനയും, അഥവാ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ആ നാടുകളെയെല്ലാം ഭരിച്ചിരുന്നത്. അപ്പോൾ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആ ഭരണകൂടത്തോട് നാം വിധേയപ്പെടണമോ എന്നത്രേ അവർ ചോദിച്ചത്. കർത്താവ് എന്താണ് പറഞ്ഞത്? ഒരു നാണയം കൊണ്ടുവന്ന് കാണിപ്പാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു. യേശുവിന്റെ പക്കൽ നാണയം ആ ദിവസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്പം കടന്ന ചിന്തയാകുന്നു അതെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. അവരുടെ പക്കലുള്ള ഉപകരണത്തിൽ അഥവാ അവർക്കുള്ള നാണയത്തിൽ കൂടി അവരെ പഠിപ്പിക്കുവാനാണ് യേശു ആഗ്രഹിച്ചത്. ആരുടെ മേലെഴുത്ത് ഇതിൽ കാണുന്നു, ആരുടെ സ്വരൂപം ഇതിൽ കാണുന്നു എന്ന് യേശു അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു കൈസരുടേതെന്ന്. അപ്പോൾ അവൻ ഈ ശ്രദ്ധേയമായ കാര്യം പ്രസ്താവിച്ചു, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന്. ലൂക്കോസിന് സുവിശേഷം 20 അധ്യായത്തിന്റെ 25 വാക്യമാണ് ഞാൻ വായിച്ചത്. ഭരണകർത്താക്കൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ്. അവൻ അവർക്ക് ചില അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. മനുഷ്യഭരണത്തിന്റെ ആരംഭത്തിൽ ദൈവം ഇപ്രകാരം പറഞ്ഞു, ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും, ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന്. 9:6. ദൈവത്തിന് മനുഷ്യ ജീവനെക്കുറിച്ച് വലിയ കരുതലുണ്ട്. അത് അവന്റെ ദൃഷ്ടിയിൽ വിലയേറിയതാണ്. വേറൊരു വ്യക്തിയുടെ ജീവൻ എടുക്കുവാൻ താങ്കൾക്ക് അധികാരമില്ല, എനിക്കുമില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ താങ്കൾ താങ്കളുടെ ജീവനെ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും, അങ്ങനെ ആരുടെയെങ്കിലും ജീവനെടുത്താൽ. എന്നാൽ എന്നാ ഈ കാഴ്ചപ്പാടിന് സാരമായ വ്യതിയാനങ്ങൾ നാം കണ്ടുവരുന്നു. ഒരു കുറ്റവാളിയെ പലപ്പോഴും നായകനായും സത്യസന്ധനെ വില്ലനായും ചിത്രീകരിക്കാറുണ്ടല്ലോ. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തായിരുന്നാലും വിശ്വാസികൾക്ക് ഭരണാധികാരികളോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. പൌലോസ് തിമത്തിയോസിനോട് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. 1 തിമോത്തിയോസ് 2:1-3 വാക്യങ്ങൾ. നാം അധികാരസ്ഥന്മാർക്കുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഞായറാഴ്ച രാവിലെ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്വർഗത്തിന്റെ പൌരൻ എന്ന നിലയിലുള്ള ഒരു വിശ്വാസിയുടെ ചുമതല ആത്മീയമാണ്. എന്നാൽ ഒരു ഭരണചക്രത്തിന് കീഴിലെ പൌരൻ എന്ന നിലയിലുള്ള വിശ്വാസിയുടെ ചുമതല ലൌകികമാണ്. ഇവ രണ്ടും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. അവയെ ഒന്നിച്ചു കാണുവാൻ ശ്രമിക്കുന്നത് സഭയും രാഷ്ട്രവും വ്യത്യസ്തങ്ങളും പ്രത്യേകവുമായ കാര്യങ്ങളാണെന്ന് കാണുവാൻ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. ഞാൻ പറഞ്ഞത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വ്യക്തമാക്കട്ടെ. ഭരണചക്രത്തിന് കീഴിലെ പൌരൻ എന്ന നിലയിലുള്ള വിശ്വാസിയുടെ ചുമതല ലൌകികമാണ്. ഇവ രണ്ടും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. അവയെ ഒന്നിച്ചു കാണുവാൻ ശ്രമിക്കുന്നത് സഭയും രാഷ്ട്രവും വ്യത്യസ്തങ്ങളും പ്രത്യേകവുമായ കാര്യങ്ങളാണെന്ന് കാണുവാൻ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. പൌലോസ് അപ്പോസ്തലന്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദൻ റോമാ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ മടിയുള്ളവനായി കാണിച്ചിരുന്നു. റോമൻ നഗരത്തിൽ യഹൂദന്മാർ കലഹങ്ങൾ ഇളക്കിവിട്ടിരുന്നു. അതിന്റെ ഫലമായി ക്ലൌദിയോസ് ചക്രവർത്തി ഒരവസരത്തിൽ അവരെ നിരോധിക്കുക തന്നെ ചെയ്തിരുന്നു. ഈ യഹൂദന്മാർ ഏതൊരു അന്യായത്തോടും അനീതിയോടും എതിർക്കുന്ന മനോഭാവമുള്ളവരായിരുന്നല്ലോ. പലസ്തീനിൽ സ്വാഭിമാനികളായ പരീശന്മാർ റോമൻ അധികാരങ്ങളെ നിഷേധിക്കുവാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ആധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണമെന്നുള്ളതായിരുന്നു അവരുടെ താൽപര്യം. അവരാണ് യേശുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുക്കുകയും കൈസറിന് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത്. വിപ്ലവത്തിന്റേതായ ഉദ്ദേശമാണ് ഇതിന്റെ പിൻപിലുണ്ടായിരുന്നത് എന്ന് കാണുവാൻ കഴിയും. അതേസമയം തന്നെ പൌലോസ് അപ്പോസ്തലന്റെ കാലത്തെ അധികാരികൾ ഒരുതരം ഭ്രാന്തന്മാരും ഘാതകന്മാരുമായിരുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതത്രേ. നീറോ ചക്രവർത്തിയായിരുന്നു സിംഹാസനത്തിൽ വാണരുന്നത്. അതെ, ഒരു ഭ്രാന്തനായ ചക്രവർത്തി. അയാൾ കാട്ടിക്കൂട്ടിയ നീചപ്രവർത്തികൾക്ക് ഒരന്തവുമില്ല. പീലാത്തോസും ഹേരോദ രാജാവുമെല്ലാം അന്ന് ഇസ്രായേലിൽ ഭരിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ നീചന്മാരായിരുന്നു, വഷളന്മാർ. ചരിത്രം പറയുന്നതാണിത്. എങ്കിലും പൌലോസ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസികൾ ഭരണാധികാരികളെ അനുസരിക്കണമെന്നാണ്. വിചിത്രമായി തോന്നുന്നില്ലേ? നമ്മുടെ നിലപാട് എപ്പോഴും ഏറ്റവും നല്ല പൌരന്മാരായിട്ട് തന്നെ വേണം. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ 100 കൂട്ടം ചോദ്യങ്ങളുണ്ടാകാം. എഴുതിക്കാട്ടെ. വേണ്ടതായ ആലോചന പറഞ്ഞു തരുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച് ചില ചിന്തകൾ ഒന്ന് നോക്കാം. 13-ാം അധ്യായം 1-ാം വാക്യം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഭരണാധികാരികൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാകുന്നു എന്ന കാരണം കൊണ്ട് തന്നെ നാം അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഈ ലോകം പിശാചിന്റെ അധീനതയിലാകുന്നു എന്നത് വാസ്തവം തന്നെ. അനീതിയും അഴിമതിയും എല്ലായിടത്തും കാണുവാൻ കഴിയുന്നു. എങ്കിലും ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഒരു ഭരണകൂടം എപ്രകാരം കുറെ നാളത്തേക്ക് അതിന്റെ അത്യുച്ചകോടിയിൽ നിന്നിരുന്നു എന്നും പിന്നീടത് നാമാവിശേഷമായി തീർന്നു എന്നും ഉള്ളതിന്റെ വിശദീകരണമാണ് ചരിത്രം. നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്കത് കാണുവാൻ കഴിയും. എന്താണ് അതിന്റെ എല്ലാം കാരണമെന്നറിയാമോ? നിയമനിഷേധവും അഴിമതിയും മുന്നേറുവാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ ഭരണകൂടത്തിന് അവസാനം വരുത്തി. ദൈവമാണ് ഇന്നും ഭരണം നടത്തുന്നത്. അവിടുന്ന് തന്റെ സിംഹാസനം ഒഴിഞ്ഞു മാറിയിട്ടില്ല. അവിടെ നിന്നും ജയശാലിയായി ഭരണം നടത്തുകയത്ര ചെയ്യുന്നത്. യഹൂദ രാജാവായ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവ് വളരെ ചിന്താകുലനും നിരാശനുമായി തീർന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ. ഉസിയാവ് രാജാവ് വളരെ നല്ലൊരു രാജാവായിരുന്നു. അതിനാൽ തന്റെ കാലശേഷം ഭരണമൊക്കെ താറുമാറാകും എന്ന് യെശയ്യാവിന് ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചിന്താക്കുഴപ്പം യെശയ്യാവിൽ വലിയ ആകുലചിന്തയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവൻ ദേവാലയത്തിൽ പോയി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോകുവാൻ ഏറ്റവും പറ്റിയ സ്ഥലം അതുതന്നെ അത്രേ, ദൈവസന്നിധിയിൽ. ചിന്താക്കുഴപ്പമുണ്ടാകുമ്പോൾ, സംശയങ്ങളുണ്ടാകുമ്പോൾ, ഏത് വഴിക്ക് തിരിയണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ നാം ചെല്ലേണ്ട ഏറ്റവും നല്ല സ്ഥലം ദൈവസന്നിധി. യെശയ്യാവ് ദൈവസന്നിധിയിൽ ചെല്ലുകയും ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ മഹത്വത്തോടെ ഇരിക്കുന്നത് കാണുകയും ചെയ്തു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഉസിയാവിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടന്നപ്പോഴും ദൈവം തന്റെ സിംഹാസനത്തിൽ വാണരുളുന്നുണ്ടായിരുന്നു എന്നർത്ഥം. ഉസിയാവ് മരിച്ചു, എന്നാൽ ദൈവം ജീവിക്കുന്നു. അവൻ അപ്പോഴും സിംഹാസനത്തിലുണ്ടായിരുന്നു. ഒരു വിശ്വാസി ആ സിംഹാസനത്തോട് കൂറുള്ളവനായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഭൂമിയിൽ ഭരണകൂടത്തോടുള്ള അവന്റെ ബന്ധം കീഴ്പ്പെട്ടിരിക്കുകയാണ്. അവൻ ഭരണകൂടം അഥവാ ഭരിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തം മറന്നുപോകരുത്. ദൈവത്തിനെതിരായി തിരിയുവാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവിക ആലോചനയ്ക്ക് മറുത്ത് നാം ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം ഭരണാധികാരികളെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. രണ്ടാം വാക്യം, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അധികാരത്തോട് എതിർക്കുന്നവൻ ദൈവവ്യവസ്ഥയോടെയാണ് എതിർക്കുന്നത്. വിചിത്രമായി തോന്നാമല്ലേ? എതിർക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി പ്രാപിക്കും. ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണം ചില പ്രശ്നങ്ങൾക്ക് ഇടം നൽകുന്നു. അവയെയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി നിയമത്തിനും കൽപ്പനയ്ക്കും വേണ്ടി നിലകൊള്ളേണ്ടതാണ്. നിയമനിഷേധിയായിരിക്കാൻ പാടില്ല. അവൻ സത്യസന്ധതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ടതത്രേ. ചരിത്രത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് തീരുമാനമെടുക്കുവാൻ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്ത് ലോകത്ത് നിയമനിഷേധികൾ വർദ്ധിച്ചു വരുന്നതായി കാണാവുന്നതത്രേ ഇല്ലേ? എന്തുമാത്രം തീവ്രവാദികളും അതുപോലെയുള്ള പ്രശ്നങ്ങളും നാം കണ്ടുവരുന്നു. എന്നാൽ വിശ്വാസികൾ അവരോട് യോജിപ്പാൻ പാടില്ല. ഹേരോദ രാജാവാണ് യോഹന്നാൻ സ്നാപകന്റെ കഴുത്ത് അറുത്തത് എന്നോർക്കണം. പീലാത്തോസിനാൽ യേശു ക്രൂശിക്കപ്പെട്ടു. യോഹന്നാന്റെ സഹോദരനായി യാക്കോബ് ഹേരോദാവിന്റെ വാളാൽ കൊല ചെയ്യപ്പെട്ടു. നീറോ ചക്രവർത്തി പൌലോസിനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു എന്ന കാര്യം ഓർക്കുക. എന്നിട്ടും പൌലോസ് അപ്പോസ്തലൻ പറയുന്നത് രണ്ടാം വാക്യത്തിൽ, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അതുകൊണ്ട് ക്രിസ്തീയ മാർഗം ഭരണകൂടത്തെ നന്നാക്കാൻ നടക്കുവോ സമൂഹത്തെ നന്നാക്കാൻ നടക്കുവോ ചെയ്യുകയല്ല, പിന്നെ വ്യക്തികളുടെ രക്ഷയ്ക്ക് സുവിശേഷം ദൈവത്തിന്റെ ശക്തിയായി പറഞ്ഞുകൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? അങ്ങനെ വരുമ്പോൾ സമൂഹം രൂപാന്തരപ്പെടുന്നു. പൌലോസ് ഓടി നടന്ന് റോമൻ കാരാഗ്രഹത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് തന്റെ ആലോചനകൾ പറയുവാൻ ശ്രമിച്ചിരുന്നില്ല. അന്നുണ്ടായിരുന്ന ആ അടിമ സമ്പ്രദായം, അത് എനിക്കിഷ്ടമല്ല, ഞാൻ അതിനെതിരായി ശബ്ദം ഉയർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൌലോസ് നിന്നില്ല. അവൻ അവയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. എന്റെ പുതപ്പുകൂടി കൊണ്ടുവരിക എന്ന് പൌലോസ് തിമത്യോസിന് എഴുതിയ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. പൌലോസിന് റോമൻ കാരാഗ്രഹത്തിൽ ഭയങ്കര തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ അവൻ ശബ്ദമുയർത്തിയത് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നൽകുകയായിരുന്നു. ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള സാഹചര്യത്തിൽ? ദൈവവചനം കൊടുക്കുകയും നിയമം അനുസരിക്കുകയും ചെയ്യുകയാണ് എന്റെ ജോലി. അതത്രേ പൌലോസ് ഇവിടെ പറയുന്നത്. രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്ന സുവിശേഷം പ്രസംഗിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം. ഭരണ സംവിധാനത്തിനായിരിക്കില്ല, അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്കാണ് കുഴപ്പമുള്ളത്. മൂന്നും നാലും വാക്യങ്ങളിൽ, വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ഭരണകൂടം ക്രമസമാധാനവും നിയമവും നിലനിർത്താൻ കടപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത പക്ഷം അത് പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു ദൈവവൈതൽ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം എന്നത്രേ എന്റെ അഭിപ്രായം. നിയമങ്ങൾ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഭരണാധിപന്മാരെ നാം മാനിക്കേണ്ടതാണ്. എല്ലായിടത്തും അഴിമതിയും തെറ്റുകളും കാണുവാൻ കഴിയുമെങ്കിൽ തന്നെയും നിയമം നടപ്പാക്കുന്ന ഭരണാധിപന്മാരെ നാം ആദരിക്കേണ്ടതത്രേ. തെറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ശിക്ഷ ലഭിക്കേണ്ടി വരുന്നത്. ശരി പ്രവർത്തിച്ചിട്ട് എന്തിനാണ് പേടിക്കുന്നത്? അഞ്ചാം വാക്യം. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. ഒരു ദൈവപൈതൽ ശിക്ഷയെ ഭയന്നിട്ടല്ല നിയമം അനുസരിക്കേണ്ടത്, മനസാക്ഷി നിമിത്തം അവൻ നിയമം അനുസരിക്കേണ്ടതത്രേ. അധികാരപ്പെട്ടവർ കാണാത്തപ്പോൾ തെറ്റ് ചെയ്യുന്നത് വളരെ ബാലിശമായ നടപടിയാകുന്നു. പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. ആറാം വാക്യം. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. നാം നികുതികൾ എല്ലാം കൊടുക്കേണ്ടതാണ്. ഇവിടെ ശുശ്രൂഷകൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മതപരമായ വാക്കാണ്. അതിൽ നിന്നാണ് ആരാധനാക്രമം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ വാക്ക് തന്നെയാണ് എബ്രായലേഖനം ഒന്നാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ദൂതന്മാരെക്കുറിച്ച് അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണാധികാരി ദൈവത്താൽ നിയമിക്കപ്പെടുന്ന പ്രത്യേക ശുശ്രൂഷകനാകുന്നു എന്നർത്ഥം. ആത്മീയ ശുശ്രൂഷയല്ല ഉള്ളത് എങ്കിലും അയാൾ ദൈവ നിയോഗിതമായ ഉദ്യോഗമാണ് വഹിക്കുന്നത്. അതിനാൽ നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിയമങ്ങൾ അനുസരിക്കുകയും നികുതി കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവിധ അഴിമതികളുടെയും മധ്യത്തിൽ ഒരു ദൈവവിശ്വാസി ഗവൺമെന്റിന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമത്രേ. നികുതിയിൽ വെട്ടിപ്പ് കാണിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വാസി എന്ന് വിളിക്കുവാൻ മടിക്കുന്നു. ആദായ നികുതി ആയിക്കൊള്ളട്ടെ, നാം വിൽപ്പന നികുതി ആയിക്കൊള്ളട്ടെ, ഏത് നികുതിയും. ഏഴാം വാക്യം കൂടി നോക്കിക്കാട്ടെ. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ചില ഓഫീസുകളിൽ അയോഗ്യരായ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും നാം ഉദ്യോഗത്തെ മാനിക്കേണ്ടതാണ്. അധികാരസ്ഥാനത്തോട് ബഹുമാനം നമുക്കുണ്ടായിരിക്കേണ്ടതത്രേ. ഒരു വിശ്വാസി സ്വർഗീയ പൌരനാണെങ്കിലും അവനായിരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമ പൌരൻ. എത്ര മനോഹരമായ ആലോചനയാണ് വിശുദ്ധ പൌലോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അനുസരിക്കുവാൻ തീർച്ചയായും നമുക്ക് സന്മനസ്സുണ്ടാകണം. അതിനായിട്ട് ദൈവം താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പ്രത്യേകമായി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നൽകി രാജ്യത്തെ പൌരന്മാരാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ രാജ്യത്ത് ഞങ്ങൾ ഉത്തമ പൌരന്മാരായി വർത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അതിന് ഞങ്ങളുടെ മുൻപിൽ ഉള്ള എല്ലാ പ്രതിസന്ധികളെയും മനസ്സിലാക്കി പ്രാർത്ഥനയോടെ മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ബലം തരണമേ. ഇന്ന് ഈ വചനം കേട്ട ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമേ. ഉത്തമ പൌരന്മാരായി ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുവാൻ അവർക്ക് നീ ശക്തി നൽകണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882 നമ്പർ ഒരിക്കൽ കൂടി 1-860-425-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആരാധ്യനായ ദൈവം സർവശക്തൻ യഹോവയാം, ആരാധ്യനായ ദൈവം സർവശക്തൻ യഹോവയാം. ആകാശം ഭൂമി ജീവജാലം സൃഷ്ടിച്ച ദൈവമല്ലോ, ആകാശം ഭൂമി ജീവജാലം സൃഷ്ടിച്ച ദൈവമല്ലോ, സർവം സൃഷ്ടിച്ച ദൈവമല്ലോ. പരിശുദ്ധനായ ദൈവം അവനുന്നതന്യഹോവയാ, വീണ്ടെടുത്ത വല്ലഭൻ താൻ കൈവിടില്ലൊരു നാളിലും. പരിശുദ്ധനായ ദൈവം അവനുന്നതന്യഹോവയാ, വല്ലഭൻ താൻ കൈവിടില്ലൊരു നാളിലും, താൻ കൈവിടില്ലൊരു നാളിലും.
ആരാധന ആരാധന പ്രിയേക ദൈവം.
കരുണാമയനായവൻ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവൻ, തന്റെ മാറോടു നമ്മെ ചേർത്ത് നിത്യമായി സ്നേഹിക്കുന്നു. കരുണാമയനായവൻ ദൈവം ദീർഘമായി ക്ഷമിക്കുന്നവൻ, മാറോടു നമ്മെ ചേർത്ത് നിത്യമായി സ്നേഹിക്കുന്നു. ദൈവം നിത്യമായി സ്നേഹിക്കുന്നു. ആരാധ്യനായ ദൈവം സർവശക്തൻ യഹോവയാം, ആരാധ്യനായ ദൈവം സർവശക്തൻ യഹോവയാം. ആകാശം ഭൂമി ജീവജാലം സൃഷ്ടിച്ച ദൈവമല്ലോ, ആകാശം ഭൂമി ജീവജാലം സൃഷ്ടിച്ച ദൈവമല്ലോ. ദൈവമാ.